Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇന്ന് നാലാം വരിയിലെ ഒടുവിലത്തെ ഏതാനും മന്ത്രങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നാം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് എല്ലാ ദേവന്മാരും ഒരേ ബ്രഹ്മത്തിൻ്റെ നാമരൂപങ്ങൾ, സൂര്യനുൾപ്പെടെ എല്ലാം ബോധരൂപമായ ബ്രഹ്മത്തിൽ അവ ഉദയം ചെയ്യുന്നു. ദേവന്മാരുൾപ്പെടെയുള്ള എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളെ ഭജിച്ചാൽ സങ്കല്പത്തിൽ ഭജിക്കുകയാണ്, ശാസ്ത്രീയ സത്യമല്ല. എന്ത് സങ്കല്പിച്ച് ഭജിക്കുന്നോ അതിനനുസരിച്ച് അനുഭവം ഉണ്ടാവും. ഇപ്പൊ നവഗ്രഹങ്ങളെ തീർച്ചയായിട്ടും നവഗ്രഹങ്ങളെ ഭജിക്കൂ. ആ സങ്കല്പമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് മാത്രം എടുത്താൽ മതി. നവഗ്രഹങ്ങൾ ഉണ്ടോ സാർ? ഒരു വേദാന്തിയോട് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയുന്നത് നവഗ്രഹങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടോ? ഉണ്ട്. നവഗ്രഹങ്ങളില്ല, എല്ലാം ബ്രഹ്മമേ ഉള്ളൂ എന്നൊരു സത്യദർശി. അവിടെ സങ്കല്പമല്ല, അവിടെ വസ്തുബോധം, സത്യബോധം തീരുമാനിച്ചാൽ നവഗ്രഹങ്ങളില്ല. സ്വർണമേ ഉള്ളൂ, വളയും മാലയും ഉണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ നാമരൂപങ്ങളെ കണ്ട് വിചാരിക്കുകയാണെങ്കിൽ ഉണ്ട്. യഥാർത്ഥ സത്യം അറിയുന്നയാൾക്ക് സ്വർണമേ ഉള്ളൂ. അല്ലാതെ വളയും മാലയും ഒക്കെ വരും താൽക്കാലിക ദൃശ്യങ്ങൾ, പുതിയ വസ്തു അനുഭവം ഉണ്ടാകുന്നില്ല. ഉപനിഷത്ത് ദേവഭജനത്തെയും മറ്റും കുറിച്ച് പറയുന്നത് അവനവന്റെ സങ്കല്പം ബ്രഹ്മത്തിന്റെ പ്രവർത്തന വിധമേ ഇതാണ്. നിങ്ങളെന്ത് സങ്കല്പിച്ച് ബ്രഹ്മത്തെ സമീപിക്കുന്നോ ആ സങ്കല്പം നിങ്ങൾക്ക് ഫലിക്കും. സങ്കല്പമില്ലാതായാൽ സാക്ഷാൽ ബ്രഹ്മം. ഇത്രയുള്ള വ്യത്യാസം. ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം ഗീത. ആരെന്നെ ഏത് സങ്കല്പത്തിൽ സമീപിക്കുന്നോ ആ സങ്കല്പത്തിൽ അവർക്ക് ഞാൻ അനുഭവ വിഷയമാകും, ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അവരാഗ്രഹിക്കുന്ന കൊച്ചു കൊച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും, അതിനൊന്നും സംശയമില്ല. അപ്പോ നവഗ്രഹങ്ങളുണ്ടോ? അവയെ ഭയിച്ചപ്പോൾ പ്രയോജനമുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. ഇന്ന ഇന്ന പ്രയോജനങ്ങളാണ് വേണ്ടത് എന്ന് കരുതിയാൽ സാപേക്ഷസ്ഥിതി, ആ സങ്കല്പമുള്ളിടത്തോളം അത് ഫലിക്കും. സങ്കല്പത്തിൽ ദൃഢവിശ്വാസമുള്ളിടത്തോളം ഫലിക്കും. നേരെ മറിച്ച് ഒരു ബ്രഹ്മനിഷ്ഠൻ, ബ്രഹ്മമേ ഉള്ളൂ, നവഗ്രഹങ്ങളില്ല, പിതൃക്കളില്ല, ദേവന്മാരില്ല, എല്ലാം ഒന്ന് എന്ന് കരുതി ഭജിച്ചാൽ അദ്ദേഹം ചോദിക്കാതെ തന്നെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സുഗമമായി നടന്നു കിട്ടും. ചോദിക്കണ്ട, അതാണ് നിയമം. അതാണ് കൃഷ്ണൻ പറയുന്നത് അനന്യാശ്ചിന്തയന്തോമാം ഏജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. അർജുന, അനന്യാശ്ചിന്തയന്തോമാം, ഞാനേ ഉള്ളൂ അനന്യ. ആ പദത്തിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കുക. വേറെ ഇവിടെ മറ്റാരുമില്ല, ബ്രഹ്മസത്യം മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട്, അല്ലാതെ വെറുതെ എന്തെങ്കിലും ഭയിക്കുന്നവരുടെ യോഗക്ഷേമമൊന്നും നടക്കില്ല. അനന്യചിന്തയോടുകൂടി ഈ ശ്ലോകത്തിൻ്റെ ഒക്കെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഏമാം പരിരുപാസത്തെ, ചുറ്റുമെന്നെ തന്നെ കണ്ട് എന്നെയല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഏമാ അനന്യാശ്ചിന്തയന്തോമാം പര്യുപാസത്തെ എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നെ തന്നെ കണ്ടുപാസിക്കുന്നത് തേഷാം നിത്യാഭിയുക്താനാം. അവർ നിത്യാഭിയുക്തന്മാരാണ്. അവരെവിടെ നോക്കിയാലും എന്നെയെ കാണുന്നുള്ളൂ, എന്നെ തന്നെ ഭജിക്കുകയും ചെയ്യുന്നു. അവരുടെ യോഗക്ഷേമം മഹാമ്യഹം, അവരുടെ ആധ്യാത്മികവും അവരുടെ ഭൗതികവുമായ സകല യോഗക്ഷേമവും ഞാൻ നോക്കും. ഇന്നുവരെ ഈ പ്രതിജ്ഞ ഭഗവാൻ പാലിച്ചിട്ടുമുണ്ട്. നേരെ മറിച്ച് കൃഷ്ണൻ തന്നെ പറയുന്നു, ഏ ത്വന്യദേവതാഭക്താഹ, മറ്റു ദേവന്മാര് നവഗ്രഹങ്ങളെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ശിവനെ ഇവരെയൊക്കെ ഒക്കെ ഗീതയാണ്. ഏ ത്വന്യദേവതാഭക്താഹ ഭജന്തേ ശ്രദ്ധയാന്വിതാഹ തേബി മാമേവ കൗന്ദേയ ഭജന്തി അവിധിപൂർവകം. അവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്, പക്ഷെ വിധിപൂർവമല്ല. എന്തുകൊണ്ട്? എന്നെ നാമരൂപങ്ങളിൽ അല്പാൽപമായി വിഭജിച്ചാണ് ഭജിക്കുന്നത്, അത് വിധിപൂർവമല്ല. എന്റെ വസ്തുസ്വരൂപം വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടല്ല അവർ ഭജിക്കുന്നത്. അതുകൊണ്ടിപ്പോ എന്താ കുഴപ്പം? കൃഷ്ണ അന്ധവത്തു ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസാം. അവരല്പബുദ്ധികളാണ്. പൂർണ്ണ വസ്തുവായ എന്നെ വേണ്ടതുപോലെ ധരിക്കാതെ എന്നെ ചെറിയ ചെറിയ നാമരൂപങ്ങളിലായി വിഭജിച്ച് വിഭജിച്ച് വഹിക്കുന്നു. അവർക്ക് ഫലം കിട്ടും, അവരാഗ്രഹിക്കുന്ന ഫലം കിട്ടും. പണം ചോദിക്കുന്നു, പണം കിട്ടും. അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം, പ്രമോഷൻ കിട്ടണം, സ്ഥാനമാനങ്ങൾ ഉണ്ടാകണം, ഇതൊക്കെ നടക്കും. പക്ഷെ അവരുടെ അവർക്ക് കിട്ടുന്ന ഫലമെല്ലാം അന്ധവത്തു, അതിവേഗം അവസാനിക്കും. അന്ധവത്തു ഫലം തേഷാം തദ്ഭവത്യല്പമേധസാം. അവരല്പബുദ്ധികളാണ്, പൂർണ്ണമായ വസ്തുവിനെ ധരിക്കുന്നില്ല, അതിനെ നാമരൂപങ്ങൾ വിഭജിച്ച് ധരിക്കുന്നു. തദ്ഭവത്യല്പമേധസാം. ഏതുപോലെ ദേവാഹ ദേവയജോയാന്തി, നിങ്ങൾ ദേവന്മാരെ ഇന്ദ്രനെയോ വായുവിനെയോ അഗ്നിയോ ഒക്കെ ഭജിക്കുകയാണെങ്കിൽ എന്ത് സങ്കല്പിച്ച് ഭജിക്കുന്നു അത് നടക്കും. അല്ലെങ്കിൽ ശനിയെയോ ചൊവ്വയെയോ ഒക്കെയാണ് ഭജിക്കുന്നതെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ സങ്കല്പങ്ങളോ ഒക്കെ ഫലിക്കും. ഫലിപ്പിക്കുന്നത് അവനവന്റെ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയാണ്. ദേവാൻ ദൈവയജോയാന്തി പിതൃഞ്ചാന്തി പിതൃവ്രതാഹ, പിതൃക്കളെയാണ് ഭജിക്കുന്നതെങ്കിൽ ചില ചില്ലർ ഫലങ്ങളൊക്കെ പരസ്പരമാണ്. പരസ്പര പിതൃക്കളെ ഏകാഗ്രമായി ഒരാൾ ധ്യാനിക്കുന്നു, പിതൃക്കൾ ഇങ്ങോട്ട് സഹായിക്കുന്നു, ആ രൂപം. ഇതൊക്കെ സാപേക്ഷ ഭജനങ്ങളാണ്, നാമരൂപ ഭജനങ്ങൾ. അതൊക്കെ അവനെ സങ്കല്പിക്കുന്നത് പോലെ കുറേയൊക്കെ നടക്കും. സങ്കല്പിച്ചോളാം, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് സങ്കല്പിച്ചോളാം. പിതൃന്യാന്തി പിതൃവ്രതാഹ ഭൂതാനിയാന്തി ഭൂതേജ്യാഹ. അല്ല, ഇനി ഈശ്വരന്മാരൊന്നുമില്ല, വെറും ഭൗതിക വസ്തുക്കളെയുള്ളൂ, ഭൗതികവാദികൾ. അവരും നാമരൂപങ്ങളിൽ എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. അവർക്ക് ആ ഭൗതിക ഫലം ഞാൻ കൊടുക്കും. അവർ ജഡമേ ഉള്ളൂ എന്ന് കരുതും, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊക്കെ അവർക്ക് കിട്ടും. ഭൂതാൻ ഭൂതേയോ യാന്തി, ആരാണോ എന്നെ ഭജിക്കുന്നവർ അവരെന്നെ പ്രവർത്തിക്കുന്നു. എന്നെ എന്ന് വെച്ചാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശാശ്വതമായ സത്യം, മറ്റൊക്കെ നാമരൂപം. ഈ നാമരൂപങ്ങളെ ഭജിക്കുന്നവരെക്കുറിച്ച് ഉപനിഷത്ത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എന്താ ഇത്? അത്തരം ഭക്തന്മാരെ ദേവന്മാർ കൊണ്ടു നടക്കുന്നത് മനുഷ്യർ പശുക്കളെയും വീട്ടുമൃഗങ്ങളെയും ഒക്കെ വളർത്തുന്നത് പോലാണ്. ഇപ്പൊ ഒരാളൊരു പശുവിനെ വളർത്തുന്നുവെന്ന് വെച്ചാൽ അതിന് കുറച്ച് പുല്ലും വൈക്കോലും പുണ്ണാക്കും വെള്ളവും ഒക്കെ കൊടുക്കും. പക്ഷെ അതിന്റെ ഇരട്ടി അവരാ പശുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എന്തിന്? പശുവിന്റെ ഇറച്ചിയിൽ വരെ കണ്ണുവെച്ചാണ് അവർ പശുവിനെ വളർത്തുന്നത്. കുറച്ച് പാലൊക്കെ കിട്ടി, ഒടുവിൽ പാലും ഒക്കെ പറ്റി, പാലൊന്നും കിട്ടുന്നില്ല. ഒടുവിൽ പശുവിനെ നിന്ന് പോഷിപ്പിച്ച് അറവുശാലയിൽ കൊടുത്ത് അതിന്റെ ഇറച്ചി വരെ ഒന്നുകിൽ ഭക്ഷിക്കാം അല്ലെങ്കിൽ വിറ്റ് നാശാക്കാം എന്ന ചിന്തയിലാണ് മനുഷ്യർ പശുക്കൾ വളർത്തുന്നത്. അതുപോലെ ഈ ദേവന്മാര് അല്പം ചില സഹായങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അതിന്റെ പത്തരട്ടി അങ്ങോട്ട് അവർക്ക് കൊടുക്കണം, അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കണം, പരമാവധി ഈ ഭക്തനെ അവർ മുതലാക്കുകയും ചെയ്യും. എന്താ എത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതൊന്നും വേണ്ടെന്ന് പറയുന്നൊന്നും ധരിക്കരുത്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അവനവൻ ആലോചിച്ച് തീരുമാനിക്കുക. അല്ലാതെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ മറ്റൊരാൾ കൃഷ്ണൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഫലമില്ല. അവനവൻ തീരുമാനിക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കോവിലുകളിലൊക്കെ ദേവപ്രശ്നം ഇന്ന് വരെ ദേവപ്രശ്നത്തിന്റെ അവസാനം ദേവനതീവ സന്തുഷ്ടനാണ്. ഇവിടെ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല, ഒരു പ്രശ്നത്തിലും തെളിഞ്ഞിട്ടില്ല. അവസാനം തെളിയുന്നത് ദേവൻ വളരെ അസന്തുഷ്ട, അദ്ദേഹത്തിന് ഒരു വീടുകൂടെ വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പൂജ കൂടെ നടത്തണം. ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്നൊരു പൂജിക്കും ഒരിക്കലും സന്തുഷ്ടി വരില്ല. മനുഷ്യരെ പോലെ നാമരൂപങ്ങളല്ലേ, ഒരിക്കലും സന്തുഷ്ടി വരില്ല. ഒരിക്കലും ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ ഭാര്യ അവർ രണ്ടുപേരും കൂടെ എന്നോട് വന്ന് പറഞ്ഞു, സാർ കുഞ്ഞിന് കൂടെ കൂടെ വയറ്റിളക്കം വരും, അപ്പോൾ അവരുടെ കുടുംബത്തിൽ മന്ദരമൂർത്തി എന്ന് പറഞ്ഞൊരു ദൈവത്തിലുണ്ട്. പ്രശ്നം വച്ചപ്പോ മന്ദരമൂർത്തി അസന്തുഷ്ടനാണ്, അദ്ദേഹത്തിന് വേണ്ട പൂജ ചെയ്യണം. അതെന്താ പ്രത്യേകം ഒരു ഒരു കോവിലൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കണം. അവർ പറഞ്ഞു ശരി അങ്ങനെ ആയിരിക്കാം, ഞങ്ങൾ പണമൊന്നും കയ്യിലില്ല, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നൊക്കെ പണമൊക്കെ കടമെടുത്ത് ഒരു പ്രത്യേക വീടൊക്കെ കെട്ടി അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. കുഞ്ഞിന്റെ വയറ്റിളക്കം മാറിയില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോ മന്ദരമൂർത്തിയുടെ ഇതാണെന്നാണ് പറയുന്നത്. ഒടുവിച്ചെന്ന് ചോദിച്ചപ്പോ ഇത്രയും കൊണ്ട് പോരാ, അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഇപ്പൊ ഈ ഒരു വീട് കെട്ടി പ്രതിഷ്ഠിച്ചുകൊണ്ട് തൃപ്തിയായില്ല, ഇനി അപ്പുറത്ത് വേറെ ചില ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി നടത്താൻ പ്രത്യേക ഒരു ശാല കെട്ടണം, ഇന്ന ഇന്ന പൂജകൾ ചെയ്യണം, എങ്കിലേ അദ്ദേഹം തൃപ്തിപ്പെടൂ. സാറെ എന്ത് ചെയ്യാൻ, കടമെടുത്തു, ഇനിയിപ്പൊ എവിടെ നിന്ന് കടമെടുക്കാൻ പോലും കിട്ടില്ല, ആകെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ഇതാണ് ചുറ്റുപാട്. ഈ അടുത്ത കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ല വേദാന്തിയാണ്, അദ്ദേഹം ഒരു നമ്പൂതിരി കുടുംബത്തിൽ എത്തി, അവിടുത്തെ നമ്പൂതിരി ഗൃഹസ്ഥൻ സോറിയാസിസ് എന്ന് പറഞ്ഞ് സൂക്കേട് കൊണ്ട് അങ്ങനെ ക്ലേശിക്കുക. ഒരുപാട് ചികിത്സ നടത്തി ശരീരം മുഴുവൻ ആകെ വേണം വരണം, ഇനിയിപ്പൊ എന്താ ചെയ്യുക. ഒരു വേറൊരു താന്ത്രികനായ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുകയാണെന്ന് കരുതരുത്, അവരൊരു ഇഷ്ടം പോലെ ആവാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആകാം. ഒടുവിൽ താന്ത്രികനായ മറ്റൊരു നമ്പൂതിരി വന്നു, ഇത് മരുന്നുകൊണ്ടൊന്നും പോവില്ല, എന്ന് തന്ത്രപരമായി വലിയൊരു പൂജ നടക്കണം, എന്തിന് 60,000 രൂപയുടെ പൂജ നടത്താൻ ചാർട്ട് എഴുതി വെച്ചോണ്ടിരിക്കുകയാണ് സാർ അദ്ദേഹം. ഞാനീ വേദാന്തമൊക്കെ ഈശ്വരനാണ് ബ്രഹ്മമാണ്, നിങ്ങൾ അതോറപ്പിക്കാമെങ്കിൽ ചിലപ്പോൾ ഇത് തനിയെ പോവും എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചപ്പോ ചാർട്ടൊക്കെ എഴുതി എന്നെ കാണിച്ച് നടത്താൻ ഡേറ്റും നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാനിനിയിപ്പോ അവരോടെന്ത് പറയാനാണ്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഈ ചാർട്ട് നടത്തിയാൽ അത് സൂക്കേട് വാശിയാവുമോ? മിക്കവാറും ഈ കേസിൽ വാശിയാവാനിടയേ ഇല്ല, അതിപ്പോ അങ്ങനെ പെട്ടെന്നൊന്നും വാശിയാവില്ല. വെറുതെ 60,000 രൂപയുടെ പൂജ നടത്താം, അങ്ങനെ ചിലപ്പോൾ അല്പം സുഖം കിട്ടിയെന്ന് വരാം, കിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ സുഖം കിട്ടിയാലും ഈ ജീവിതമൊക്കെ എത്ര കാലത്തേക്ക്, നേരെ മറിച്ച് ആ പരമസത്യത്തെ സംശയം കൂടാതെ ഭജിച്ചിരുന്നെങ്കിൽ ഇത്തരം സൂക്കേടുകളെ വരില്ല. പലതരം മാനസികമായ ടെൻഷനും ഏത് ദേവതയെ ഭജിച്ചാലും അങ്ങനെയൊക്കെയാണ് മനുഷ്യന് സൂക്കേടും അതും ഇതും ഒക്കെ വരുത്തത്. പിന്നെ ഏത് ദേവനെ എങ്ങനെ ഭജിച്ചാലും ഈ ജഡം ജീർണിച്ച് നഷ്ടമാകാതിരിക്കുമോ? രാഗദ്വേഷ കലുഷമായ ജീവിതം, ഞാനിതൊക്കെ ഇപ്പൊ ഇൻട്രഡക്ഷനായിട്ട് പറയുന്നത്, ഇനിയിപ്പോ അടുത്ത രണ്ട് മന്ത്രത്തിൽ ഇവിടെ രണ്ടില്ലേ ഇല്ല. നല്ലവണ്ണം ആലോചിച്ച് ഒരു സത്യത്തെ ഉള്ളിൽ ഉൾക്കൊള്ളൂ എന്ന് മന്ത്രം പറയാൻ പോവുകയാണ്. ഈ രണ്ട് കണ്ടാൽ ഇവിടെ ഭാഗവത ഹൃദയം എന്നൊരു പുസ്തകം ഇരിപ്പുണ്ട്. അതിൽ ദക്ഷയാഗ കഥ വായിച്ചു നോക്ക്. ഇതൊക്കെ ഋഷിമാർ എഴുതി വച്ചിരിക്കുകയാണ്. എന്താ ഈ ദക്ഷയാഗ കഥ? ശിവനും ദക്ഷനും തമ്മിലുള്ള കുടുംബകലഹ, ഒരേ കുടുംബത്തിൽപ്പെട്ടവർ. ദക്ഷന്റെ മകളെ ദാക്ഷായണി ശിവന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് മരുമകനും അമ്മാവനും ദേവലോകത്ത് വരാൻ, ചുരുക്കി പറയാം, ദേവലോകത്ത് വലിയൊരു ഒരു സത്രം നടന്നു. എല്ലാ ദേവന്മാരും അവിടെ ഒരുമിച്ചു കൂടി. ശിവനും അവിടെ എത്തി. ശിവൻ ആരാ? ഈ ശിവൻ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. ദക്ഷൻ ദേവന്മാരുടെ ഒക്കെ ബഹുമാനത്തിന് പാത്രമായ ദക്ഷപ്രജാപതി ആ സദസ്സിലേക്ക് കയറി വന്നു. ശിവൻ എണീറ്റില്ല. മരുമകനല്ലേ, മകളുടെ ഭർത്താവാണ്. എന്തുകൊണ്ടാണ് എണീക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുണ്ട്. അദ്ദേഹത്തിന് എണീറ്റില്ല. ദക്ഷന് വല്ലാത്ത ദേഷ്യം വന്നു. എന്റെ മരം എന്റെ മകളെ കല്യാണം കഴിച്ചവൻ അവനിങ്ങനെ ഗംഭീരനായിരിക്കുകയാണ്, എന്നെ കാണിട്ട് എണീക്കുന്നില്ല. ശിവന്റെ ശിവനെ ശപിച്ചു. ശിവനെയും ശിവന്റെ അനുയായികളെയും ശപിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ശിവന്റെ അനുയായികൾ ദക്ഷപ്രജാപതിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒക്കെ ശപിച്ചു. ഒരു ശാപ പരമ്പര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒടുവിൽ ദക്ഷപ്രജാപതി ദേഷ്യപ്പെട്ട് ആ സദസ്സിലിരിക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും കലഹം വർദ്ധിച്ചു. ഒന്നും നിന്നില്ല. അതിനിടയ്ക്കൊക്കെ ഉള്ള ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. അവരുടെ രണ്ടുപേരുടെയും കലഹം വർദ്ധിച്ചു. വർദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമൊന്നുമില്ല. ദക്ഷപ്രജാപതി വലിയൊരു യാഗം നടത്തി. ശിവനെ വിളിച്ചില്ല യാഗത്തിന്. പക്ഷെ മകൾക്ക് അച്ഛന്റെ അടുത്ത് പോയി യാഗമൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ശിവനോട് ചോദിച്ചു, അപ്പൊ നീ പോകുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല, പക്ഷെ നീ പോകുന്നത് ശരിപ്പെടില്ല. അച്ഛനെ നിന്നോട് വിരോധമാണ്, അവിടെ വഴക്കുണ്ടാവും. എങ്കിലും അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞ് സതി ദാക്ഷായണി യാഗശാലയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ അച്ഛൻ മിണ്ടിയില്ല, ദേഷ്യമാണ്. വല്ലാതെ മകൾക്ക് ദുഃഖം വർദ്ധിച്ചു. ഇതൊക്കെ എവിടെ ചെന്ന് നോക്കൂ, കുടുംബം നശിക്കുകയാണ്. ആരുടെ? ദക്ഷന്റെയും ശിവന്റെയും കുടുംബം. എന്താ, ദാക്ഷായണി അവിടെ തന്നെ യോഗാഗ്നിയിൽ ദഹിച്ചു. സങ്കടം കൊണ്ട് യോഗാഗ്നിയിൽ ദഹിച്ചു. ശിവൻ ഈ വിവരം അറിഞ്ഞു. ശിവന്റെ അനുയായികൾ നന്ദികേശനും ഒക്കെ കൂടെ നേരെ യാഗശാലയിലെത്തി. യാഗശാലയൊക്കെ അടിച്ചു തകർത്തു. ഇന്നും ഇതാ പല ഓഫീസുകളിലൊക്കെ അടിച്ച് തകർക്കുന്ന ഏർപ്പാടില്ലേ, ഇതേ ഏർപ്പാട് തന്നെ. ഇതേ ഏർപ്പാടൊക്കെ പണ്ടേ നടന്നൊഴുകയാണ്. ആ കഥയൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ദക്ഷന്റെ കഴുത്തറുത്ത് ദൂരെ എറിഞ്ഞു. എന്താ, എവിടം വരെ എത്തി ദക്ഷൻ? ശിവന്റെ അമ്മാവൻ ദാക്ഷായണിയുടെ അച്ഛൻ അടുത്തെറിഞ്ഞു. അപ്പോ ദേവന്മാരൊക്കെ ആകെ പരിഭ്രാന്തരായി. ഒടുവിൽ അവര് ബ്രഹ്മാവിനെ മറ്റോ സമീപിച്ച്, ബ്രഹ്മാവ് വന്നൊരു കോംപ്രമൈസ്, ഇവിടെയും നടക്കാറുണ്ടല്ലോ, ഒരു കോംപ്രമൈസ് എത്തി. ശിവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, സാരമില്ല, ഒരാട്ടിന്റെ തല വെച്ച് ചേർത്ത് ദക്ഷനെ ജീവിപ്പിക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ ചെന്നു. ദക്ഷന്റെ അഹങ്കാരം ദക്ഷനെ ജീവിപ്പിച്ചു. അഹങ്കാരം തീർന്നു. അങ്ങനെ ഒരു ശുഭമായിട്ടാണ് പര്യവസാനിച്ചത്. എങ്കിലും ദാക്ഷായണി മരിക്കേണ്ടി വന്നു. ദക്ഷന്റെ തല വെട്ടി ദൂരെ എറിഞ്ഞു. യജ്ഞമെല്ലാം താറുമാറായി. ഇതൊക്കെ എന്താ ഇത്? അമ്മാവൻ വന്നപ്പോ മരുമകനെ എഴിച്ചില്ല, സൂക്ഷിക്കണമേ. ഇതൊക്കെ വലിയ കുഴപ്പങ്ങളാണ് ഈ അമ്മാവന്മാരെ. ദേവന്മാരുടെ ഇടയിൽ പോലും സ്ഥിതി ഇതാണ്. അപ്പൊ ഈ ശിവനെയും ഈ ദക്ഷനെയും ഒക്കെയാണ് നമ്മൾ ഭജിക്കുന്നത്, നമുക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഭജിക്കുന്നത്. അവരുടെ അടുത്ത് പോയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ പലപ്പോഴും അവരുടേതിനേക്കാൾ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന തോന്നലാണ് വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ദേ ത്വന്യദേവതാ ഭക്താ ഭജന്തേ ശ്രദ്ധയാന്വിതാ കാമേതു മാമേലോകം തേയ ഭജന്തി അവിധിപൂർവകം, എന്നെ അറിയാതെ നാമരൂപങ്ങളെ ഭജിക്കുന്നു. അന്ധവത്തു ഫലം തേഷാം തത്വവത്തി അല്പമേധസാം, അല്പബുദ്ധികളാണ് അവർ. എന്റെ യഥാർത്ഥ രൂപം ധരിക്കാതെ എന്നെ എങ്ങനെ നാമരൂപങ്ങളിൽ ഭജിക്കുന്നവർ അല്പബുദ്ധികളാണ്. അതുകൊണ്ട് അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവച, കൃഷ്ണൻ പറയുന്നതാണ്, ആരെങ്ങനെ ഏത് രൂപത്തിൽ എന്തു ഭജനം നടത്തിയാലും, അല്ലെങ്കിൽ അർജുന അവരെന്നെയാണ് ഭജിക്കുന്നത്, നാമരൂപങ്ങളിൽ എന്നെ തന്നെ ഭജിക്കുന്നു, നാമരൂപങ്ങൾ കൈക്കൊള്ളാൻ ഞാനല്ലാതെ ഇവിടെ വേറെ വസ്തുവില്ല, നാമരൂപമോ വെറും തോന്നൽ, പുതിയ വസ്തു അണുപോലും ഉണ്ടാകുന്നില്ല, എത്ര നാമരൂപങ്ങൾ മാറി വന്നാലും അണുപോലും പുതിയ വസ്തു ഉണ്ടാകുന്നില്ല. അന്ധവത്തു ഫലം തേഷാം തത്ഭവത്തി അല്പമേധസ്, ആ വാക്ക് ശക്തി അല്പമേധസ്സുകൾ, വസ്തുവിനെ വേണ്ടവണ്ണം അറിയാതെ വെറും നാമരൂപങ്ങളിൽ എന്നെ വിഭജിച്ച് വിഭജിച്ച് ഭജിക്കുകയാണ്. അവർക്ക് കാര്യമായ തൃപ്തിയോ സുഖമോ ഭജനം കൊണ്ട് കിട്ടിയില്ല, ചോദിക്കുന്ന അല്പകാര്യങ്ങൾ തൽക്കാലത്തേക്ക് കിട്ടിയേക്കാം, അത് തന്നെ ചിലപ്പോ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവാം. പണം ചോദിച്ചു, ഭഗവാൻ കുറെ പണം കൊടുത്തു, ആ പണം ചിലപ്പോ വലിയ ദുരന്തത്തിന് കാരണമായി എന്ന് വരാം. നേരെ മറിച്ച് സമ്പൂർണമായ വസ്തുവിനെ ഭജിക്കുന്നയാളിന്റെ എല്ലാ യോഗക്ഷേമവും ഗംഭീരമായി നടക്കും. ഇത് നിയമം, ഏത് ഈശ്വരനാണ് നടത്തുന്നത്, അതാണ് നിയമം. മറ്റുള്ളവരൊക്കെ അവരവരുടെ സങ്കല്പം അനുസരിച്ച് ഭജിക്കുന്നു, അവിടെയൊക്കെ അല്പം ചില കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം, ആ കാര്യങ്ങൾ തന്നെ ദുഃഖത്തിന് വീണ്ടും വഴിതെളിച്ചു എന്ന് വരാം. തിരുവനന്തപുരത്തൊക്കെ എത്ര നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ പെട്ട ആളുകൾ, പ്രൊഫസേഴ്സ്, സാംസ്കാരിക സമ്പന്നന്മാര്, നേരം വെളുത്ത ഇരുട്ട് ജ്യോത്സ്യം വേണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇരുട്ടുന്നതുവരെ ജ്യോത്സ്യന്മാരെ വിളിച്ച് പുതിയ പ്രതിഷ്ഠ നടത്തുക, പുതിയ പൂജ ചെയ്യുക, പുതിയ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, ഓരോ സ്വസ്ഥതയും ജീവിതത്തിൽ ഇല്ലതാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. നേരെ മറിച്ച് ഈ പരമസത്യം ഭാവന ചെയ്തുകൊണ്ട് ഗീത പറയുന്നു, അനന്യാശ്ചിന്ത എന്തോ മാ നാല് കാശ് ചെലവില്ല, ഇന്നാർക്കേ പാടുള്ളൂവെന്നില്ല, ഇന്നടത്തേ പാടുള്ളൂവെന്നില്ല, എല്ലാം ഈശ്വരമയമാണെന്നുറപ്പുവരുത്തി സദാ മനസ്സിനെ എന്ത് കണ്ടാലും എന്ത് ചെയ്താലും എവിടെ നിന്നാലും പര്യുപാസത്തെ ചുറ്റും കാണുന്നതൊക്കെ ഈശ്വരതത്വം, ശാസ്ത്രസത്യം. ഇത് സങ്കല്പമല്ല, ഇവിടെ സങ്കല്പമൊക്കെ അവസാനിക്കുന്നു. ഒരേ ഒരു സത്യം, ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത സത്യം. ആ സത്യം എന്താണെന്ന് പിടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഋഷിമാർ പറഞ്ഞിരിക്കുന്നു, എല്ലാം അതാണ്. അതുകൊണ്ട് ഒക്കെ ഈശ്വരനാണ് എന്നോർമ്മിച്ചോർമ്മിച്ച് ജീവിക്കാമെങ്കിൽ ദിവസം ചെല്ലുംതോറും അവരുടെ ജീവിതത്തിൽ ശാന്തിയും സുഖവും വളരും. ഭൗതികമായ കാര്യങ്ങൾ പോലും അനായാസമായി നിറവേറത്തക്ക ചുറ്റുപാടുകൾ വന്നു ചേരും. അതാണ് യോഗക്ഷേമം മഹാമ്യഹം. ഒരിക്കൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ബോധം എന്ന് പറയുന്ന ഈശ്വരനെയൊക്കെ ഭജിച്ചാൽ നമുക്കൊരു ആപത്ത് വന്നാൽ ഒന്ന് ഓടി വരണ്ടത് സാർ, കൈയും കാലും ഇല്ലാത്ത ഈശ്വരനെ ഭജിച്ചാൽ എങ്ങനെ ഓടി വരും? നമ്മൾ ഒന്ന് പിടിച്ചടക്കാമെന്ന് വെച്ചാൽ നിനക്ക് കൈയില്ല, അങ്ങനെ എങ്ങനെയാ പിടിച്ചടക്കുന്നത്? വിദ്യാഭ്യാസമുള്ളവർ ചോദിക്കുകയാണ്. പക്ഷെ ഗീത എന്താ പറയുന്നത്? ഈ ബ്രഹ്മത്തിന് കൈയും കാലും ഇല്ലെന്നോ? ഗീത പറയുന്നത് സർവതപ്പാണിപാദം തത്പതിമൂന്നാം അധ്യായം വായിച്ചു നോക്കുക. ഈ ബ്രഹ്മത്തിന് സർവത്ര കൈയും കാലുമാണ്. പക്ഷേ ഈ ലോകത്തുള്ള സകല കൈകളും കാലുകളും ബ്രഹ്മത്തിന്റേതാണ്. ഏത് കാലിൽ കൂടെയും ഏത് കൈയിൽ കൂടെയും നമ്മെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയും. സർവതപ്പാണിപാദം തത് സർവതോ അക്ഷിശിരോ മുഖം, അദ്ദേഹത്തിന് കണ്ണില്ലല്ലോ കാണാനൊക്കുമോ? അദ്ദേഹത്തിന് സർവത്ര കണ്ണാണ്. സർവത്ര ഗീത സർവതോ അക്ഷിശിരോ മുഖം സർവതശ്രുതിമത്, നമ്മൾ വല്ലതും വിളിച്ചു പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ സാർ? സർവത്ര കവളാണെന്നാണ് പറയുന്നത്, സർവത്ര. പിന്നെ എന്താ കേൾക്കാൻ പറ്റാത്തത്? കൃഷ്ണൻ ഇത് പറഞ്ഞാലെങ്കിലും നമ്മൾ വിശ്വസിക്കണ്ടേ? പക്ഷെ നമുക്കാർക്കും അധികം പേർക്കും അത് പറ്റുന്നില്ല. അതുകൊണ്ട് നേരം വെളുത്തായി ഇരുട്ടുന്നത് ഒരു ഭജനം ഈശ്വരൻ എന്താണെന്ന് നിശ്ചയമില്ല. ഈ ഭജിക്കുന്നത് എന്ത് യുക്തി എന്ന് നിശ്ചയമില്ല. അവനവന്റെ സങ്കല്പം, അത് തന്നെ എന്റെ യുക്തി. ഇതിന് യുക്തിയില്ല. ഈ പരമസത്യത്തെ അല്ലാതെ ഭജിക്കുന്ന ഒന്നിനും യുക്തിയില്ല. പിന്നെ നിങ്ങളുടെ വിശ്വാസം, വിശ്വാസം ഫലിക്കും. അതാണ് വിശ്വാസത്തിന് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ അതും ഫലിക്കില്ല. ഏകാഗ്രതയും ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വാസം കുറേയൊക്കെ ഫലിക്കും, ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. ഇതാണ് ബ്രഹ്മത്തെ ഭജിക്കുന്നവർ വസ്തുവിനെ ഭജിക്കുന്നു, ദേവതമാരെ ഭജിക്കുന്നവർ നാമരൂപങ്ങളെ ഭജിക്കുന്നു. നാമരൂപഭജനം വസ്തുഭജനം. നാമരൂപഭജനം എന്ന് പറഞ്ഞാൽ ദേവനെ തന്നെ ചെറിയ ചെറിയ നാമരൂപങ്ങളിൽ ഒതുക്കി നിർത്തി അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ നേടാനായി ഭജിക്കുന്നു. ഫലിക്കും, ഭജിക്കുന്നു, അത് ഫലിക്കും, കുറെയൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെ അതിവേഗം നഷ്ടമായി പോകുന്ന ഭൗതിക കാര്യങ്ങളാണ്. നേരെ മറിച്ച് സത്യത്തെ അനുഭവിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആ സത്യത്തെ ഭജിക്കുന്ന ആർക്ക്, ആൾക്ക് ഭൗതിക കാര്യങ്ങൾ പോലും ചോദിക്കേണ്ട, അത്യാവശ്യമായ എല്ലാം നിറവേറ്റിത്തരും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചുറ്റുപാടുകൾ താനെ വന്നു ചേരും. ഇതൊക്കെയാണ് ഗീതയുടെ പരമമായ സിദ്ധാന്തം. അതിന് എന്താ വേണ്ടത്? വേറൊന്നും വേണ്ട. ഇതാ ഉപനിഷത്ത് പറയുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു സൂര്യനും മറ്റ് ദേവതമാരും ഒക്കെ ഈ ബോധസത്യത്തിൽ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. പക്ഷെ അവയൊക്കെ നാമരൂപങ്ങളാണ്. വസ്തുവിൽ നാമരൂപങ്ങൾ പൊന്തിവരുന്നു, മറയുന്നു, പൊന്തിവരുന്നു, മറയുന്നു. നേരെ മറിച്ച് വസ്തു ചിന്തിച്ചാൽ ആ ഒരു വസ്തുവല്ലാതെ ആയിരം ആയിരം നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലും അണു പോലും വേറൊരു വസ്തു ഇല്ല. ഇവിടെയുമില്ല, സ്വർഗത്തിലുമില്ല. അതാ ഉപനിഷത്ത് പറയുന്നു, യദേവേഹ തദമുത്ര യദമുത്ര തദന്വേഹ മൃത്യോസ്സ മൃത്യും പ്രാപ്നോതി യൈഹ നാനേവ പശ്യത്തി. ഈ മന്ത്രമൊക്കെ ഒന്ന് അല്ലവണ്ണം ചിന്തിച്ചുറപ്പിക്കുക. ബോധമാണ് വസ്തു, നാമരൂപങ്ങളാണ് മറ്റു കാഴ്ചകളെല്ലാം. വിഷ്ണുവും ശിവനും ഉൾപ്പെട്ട ഏത് കാഴ്ചയും ബോധത്തിലെ ഒരു രൂപം, നമ്മൾ നൽകുന്ന ഒരു പേര്. ഇതാ പുതിയ വസ്തുവാണ് പോലുമില്ല. സ്വർണത്തിൽ ആയിരം ആയിരം ആഭരണ നാമരൂപങ്ങൾ ഉണ്ടായാലും സ്വർണമല്ലാതെ മറ്റൊരു വസ്തു അണുപോലുമില്ല. നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. അപ്പോ യദേവ ഇഹ, അല്ലയോ നചികേതസ്, ഇവിടെ എന്തുണ്ടോ എന്താണുള്ളത്? ബോധം. ചുറ്റും കാണുന്നത് നാമരൂപങ്ങൾ. എന്തുമാവട്ടെ, കാണുന്നതൊക്കെ നാമരൂപം. തദമുത്ര, സ്വർഗത്തിലും അതേ ഉള്ളൂ. സ്വർഗത്തിൽ പോയാൽ ചിലപ്പോൾ കൽപ്പവൃക്ഷം ഉണ്ടാവാം, കാമധേനു ഉണ്ടാവാം, ഇന്ദ്രനുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ബോധത്തിലെ നാമരൂപങ്ങൾ. വസ്തു എന്താ? ബോധം. യദേവേഹ, ഏതാണോ ഇവിടെയുള്ളത്, തദമുത്ര, അത് തന്നെയാണ് പരലോകത്തുമുള്ളത്. യദമുത്ര തദന്വിഹ, എവിടെ എന്താണോ പരലോകത്തുള്ളത് അത് തന്നെയാണ് നചികേതസ് ഇവിടെയും. ഇവിടെ പലതുണ്ടെന്ന് ആര് കാണുന്നുവോ, മൃത്യോസ മൃത്യും പ്രാപ്നോത്തി, അവൻ നാമരൂപങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ മരിക്കുന്നു ജനിക്കുന്നു എന്ന ഭ്രമത്തിൽപ്പെട്ട് അവൻ സദാ മരണത്തിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കും. പലത് ഉള്ളതാണെന്ന് ആര് കരുതുന്നുവോ അവർ. യദേവേഹ തദമുത്ര യദമുത്ര തദന്വിഹ മൃത്യോസമൃത്യും പ്രാപ്നോതി, മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കും. ഓരോ നാമരൂപങ്ങൾ മാറുമ്പോഴും മരണം, പുതിയ നാമരൂപം ഉണ്ടാകുമ്പോൾ ജനനം. വളയുടെ രൂപം പോയി, വള മരിച്ചു. മാലയുടെ രൂപം വന്നു, മാല ജനിച്ചു. ഇവിടെ ആര് ജനിച്ചു, ആര് മരിച്ചു, സ്വർണം പഴയത് ഒരു കൂടുതലും കുറവുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഇതാണ് ഈ ജഗത്തിന്റെയും സ്ഥിതി. ബ്രഹ്മം ബോധം വസ്തുവതാണ്. അതിൽ മാറി മാറി വരുന്ന നാമരൂപങ്ങളാണ് ദേവന്മാരുൾപ്പെടെയുള്ള അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ. തീർന്നു. എന്ത് ലളിതമായി അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ രഹസ്യം നമുക്ക് പിടികിട്ടി. ഇനി കവിഞ്ഞിന് ഒരു ശാസ്ത്രജ്ഞനും ഒന്നും പിടിച്ചെടുക്കാൻ പോകുന്നില്ല. ശാസ്ത്രജ്ഞൻ പിടിച്ചെടുക്കുന്നത് ഒരു നാമരൂപത്തെ മാറ്റിയിട്ട് വേറൊരു നാമരൂപം. വെള്ളത്തിന് മാറ്റി ഓക്സിജനും ഹൈഡ്രജനും ആക്കി. ഓക്സിജൻ ഹൈഡ്രജൻ എന്ന വേറെ രണ്ട് രൂപങ്ങളും പഴയ രണ്ട് നാമങ്ങളും. അല്ല, പുതിയ വസ്തുവിനൊന്നും ആരും ഇവിടെ കണ്ടെത്താൻ പോകുന്നില്ല. എല്ലാം ബോധത്തിലെ നാമരൂപങ്ങൾ. ഉപനിഷത്ത് ആവർത്തിച്ചു പറയുന്നു, മനസ്സൈ വേദ മാപ്തവ്യം. കുഞ്ഞെ, മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് നീ ഇത് നല്ലവണ്ണം ഉറപ്പിച്ചോളൂ. കലത്തെ എണീക്കുമ്പോ മുതൽ ഉറപ്പിക്കൂ. എന്താ പല്ലുതേക്കാൻ ബ്രഷും ടൂത്ത്പേസ്റ്റും എടുക്കൂ, ഒക്കെ ഈശ്വരൻ. ഏ സാർ, അങ്ങനെ ടൂത്ത്പേസ്റ്റും ഒക്കെ ഈശ്വരനാണെന്ന് കരുതാൻ പറ്റുമോ? മടയ ബോധമാണ് ഈശ്വരൻ. അതിലെ വെറും കാഴ്ചകൾ, ടൂത്ത്പേസ്റ്റും ബ്രഷും അതുപയോഗിക്കുന്ന ആളും ഉപയോഗിക്കുന്ന കർമ്മവും ഒക്കെ ഈശ്വരനിലെ വെറും മായാപ്രതിഭാസങ്ങൾ. ഭ്രമങ്ങളെല്ലാം വസ്തു തന്നെ. അതാ അന്തിമ വിശകലനത്തിൽ, ഭ്രമമെല്ലാം വസ്തു. കയറിൽ കാണുന്ന പാമ്പ് കയറ് തന്നെ, മരുഭൂമിയിൽ കാണുന്നതെല്ലാം മരുഭൂമി തന്നെ. അത് ഉറപ്പിച്ചോളൂ. ബ്രഷെന്നോ ടൂത്ത്പേസ്റ്റെന്നോ ഒന്നും കരുതണ്ട. ഒക്കെ ഭഗവാൻ. ഭഗവാൻ ഭഗവത് പൂജ, പല്ല് തേക്കുന്നത് ഭഗവത് പൂജ. ഈ സത്യമറിഞ്ഞാൽ ബ്രഹ്മയജ്ഞം. ഇനി പുതുതായിട്ട് ഈശ്വരന് യജ്ഞം നടത്തേണ്ട കാര്യമുണ്ടോ? ഇതൊന്ന് ശീലിച്ചു നോക്കുക. സകല യോഗക്ഷേമവും ആ സത്യനിയമം നോക്കും. നേരെ മറിച്ച് അവിടെയൊക്കെ വെപ്രാളപ്പെട്ട് പല്ലും തേച്ച് ഒടുവിൽ പൂജാമുറി ചെന്നിരുന്ന് ധ്യാനവും ഉറച്ചില്ല, ഒന്നും ഉറച്ചില്ല, എന്തൊക്കെയോ ചെയ്തു. ആരാരെ രക്ഷിക്കാൻ പോകുന്നു? സങ്കല്പത്തിന് ഏകാഗ്രത ഉണ്ടെങ്കിൽ അല്പം ചില കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് വരും, അത്രയേ ഉള്ളൂ. മനസ്സൈവേദ വാക്തവ്യം നചികേതസ്സെ, മനസ്സുകൊണ്ട് ഇക്കാര്യം നല്ലവണ്ണം ഉറപ്പിക്കൂ. നേഹ നാനാസ്തി കിഞ്ചന, ലേശം പോലും ഇവിടെ പലതില്ല. ഒരു വസ്തു, ഒരേ ബോധവസ്തു. ഇവിടെയും സ്വർഗത്തിലും വൈകുണ്ഠത്തിലും കൈലാസത്തിലും ഒക്കെ. അവിടെ നാമരൂപങ്ങളെ അന്വേഷിച്ചു പോയാൽ ശിവനും ദക്ഷനും തമ്മിൽ നടന്ന യുദ്ധം തുടരേണ്ടി വരും, അത്രേ ഉള്ളൂ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നായിട്ട് കാണുന്നു. നേഹ നാനാസ്തി കിഞ്ചന, യെ പശ്യതീഹ നാനേവ. ആരാണോ മൃത്യോസ മൃത്യും ഗച്ഛത്തി, അവൻ മരണത്തിൽ നിന്ന്, എന്ത് ഗംഭീരമായ ഒരു മുന്നറിയിപ്പാണ്, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയും. യൈഹ നാനേവ പശ്യത്തി, പലതില്ല പക്ഷെ പലതുള്ളതുപോലെ. നാനാ ഈവ യൈഹ നാനേവ പശ്യത്തി, പലതുള്ളതുപോലെ ആര് കാണുന്നുവോ അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലം പായും? പലതുള്ളതെന്ന് തോന്നുന്നത് വരെ പായും. നാമരൂപങ്ങളാണ്, അതുണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അതിനവസാനം ഉണ്ടാവില്ല. ഭ്രമം എപ്പോ അവസാനം ഉണ്ടാകും? വസ്തുവിനെ അറിയുമ്പോ അവസാനം ഉണ്ടാകും. ഇതില്ല, ഇല്ലാത്തതാണെന്ന് ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഇല്ല. മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നിയാൽ പോലും മരുഭൂമിയെ അറിയാവുന്ന ആൾക്ക് അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇത് ഉറപ്പിക്കൂ. നേരെ മറിച്ച് പലത് കാണുന്നവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയി. ഇതുറപ്പിക്കാൻ എന്താ പ്രയാസം?